കീർത്തന സ്തോത്രം. കർത്താവിൽ പ്രിയരെ, ഒരു പ്രാവശ്യം കൂടെ ഇവിടെ നിന്നുകൊണ്ട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം ശക്തീകരിച്ചതിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അനേകരുടെ പ്രാർത്ഥന, സ്നേഹ ശുശ്രൂഷകളൊക്കെ ഏറ്റുവാങ്ങുവാൻ ബലഹീനനായ എനിക്ക് ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ ജനം നൽകിയതായ ഈ കൈത്താങ്ങൽ ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ ദൈവം എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായിട്ട് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സന്നദ്ധ സുവിശേഷ സംഘാ ദിനമായിട്ട് കൊണ്ടാടുമ്പോൾ ദൈവോദനം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ചതായ അവസരം നിശ്ചയമായിട്ടും ഞാൻ ഒരു പദവിയായിട്ട് കാണുന്നു. നമ്മുടെ സഭയിൽ രണ്ട് സംഘടനകൾ സുവിശേഷ പ്രസംഗത്തിനായിട്ട് മാത്രം വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് സുവിശേഷ പ്രസംഗ സംഘം എന്നും രണ്ടാമത്തേത് സന്നദ്ധ സുവിശേഷക സംഘം എന്നും അറിയുന്നു. ആ സന്നദ്ധ സുവിശേഷകരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശക്തീകരിക്കുന്നതിനുമുള്ള പ്രാർത്ഥനയും അതിനുള്ളതായ ശ്രമവുമാണ് ഇന്ന് നാം നടത്തുന്നത്. ആരാണ് സന്നദ്ധ സുവിശേഷകൻ? സന്നദ്ധ സുവിശേഷകൻ എന്നുള്ളത് വാസ്തവത്തിലെ ഒരു അൽമായ സംഘടനയാണ്. ആരാണ് അൽമായർ? അൽമായർ ആരാണെന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ വംശവും സ്വന്തം ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ എന്ന് പറയുന്നു. ഈ വാക്യങ്ങളിലൂടെ അൽമായര് ആരാണ് എന്നും അവരുടെ പദവികൾ എന്താണ് എന്നുമാണ് അപ്പോസ്തലനെ വിവരിക്കുന്നത്. അൽമായർ, അവർ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരാണെന്നാണ്. വിളിക്കപ്പെട്ടവർ ആരാണ്? പത്രോസിനെ പോലെ, യാക്കോബ, യോഹന്നാൻ, ലേവി എന്നിവരെ പോലെ യേശു വിളിച്ചവരെ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ അൽമായർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ഉള്ളവരാണ് അൽമായർ. പിന്നെ അത് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അവൻ്റെ സൽഗുണങ്ങളായ വിശുദ്ധി, സ്നേഹം, അവൻ്റെ കരുണ, അവൻ്റെ ജീവിതത്തിൽ ഉള്ളതായ എല്ലാ നന്മകളും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഘോഷിക്കുവാൻ ആയിട്ട് വിളിക്കപ്പെട്ടവരാണ് അവർ. ഈ വിധത്തിൽ വിളിച്ചവരെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്നു. പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വിളിച്ചവരാണ്. അങ്ങനെ ദൈവം വിളിച്ച് തൻ്റെ ശിഷ്യരാക്കി തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ആക്കിയിരിക്കുന്നവരാണ് അൽമായർ. അവരുടെ പദവികൾ എന്തൊക്കെയാണ്? അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ചിലതൊക്കെ സ്വീകരിക്കും, ചിലതൊക്കെ തള്ളിക്കളയും. ദൈവത്തിൻ്റെ ജനമായിട്ട് ചിലരെ തിരഞ്ഞെടുത്തപ്പോൾ ചിലരെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് സംഭവിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടത് അവരുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ കൃപയും കൃപയാൽ ലഭിച്ച വിശ്വാസവുമാണ്. തള്ളിക്കളഞ്ഞവരോ, ആ വിശ്വാസം അവർക്ക് ഇല്ലാത്തത് കൊണ്ടവർ തള്ളപ്പെട്ടു പോയി. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കൃപയാലുള്ള വിശ്വാസത്തോടു കൂടെ വന്നവരാണ് അവർ എന്നുള്ളത് മനസ്സിലാക്കാം. രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗത്തിന് വളരെ പദവികളുണ്ട്. പക്ഷേ പദവികളോടൊപ്പം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. വിശുദ്ധ വംശമാണ്, വിശുദ്ധിക്കായിട്ട് വിളിച്ചവരാണ്. ഇന്ന് പൗലോസപ്പോസ്തലന്റെ ലേഖനം വായിച്ചപ്പോൾ 1 കൊരിന്ത്യർ 4:7 അദ്ദേഹം പറയുന്നു, ദൈവം നിങ്ങളെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ് വിളിച്ചിരിക്കുന്നത്, വിശുദ്ധീകരണത്തിനാണ് വിളിച്ചത്. 5:23 പറയുന്നു, നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ വിശുദ്ധീകരിക്കപ്പെടണം. ആളത്വം മുഴുവനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധി പ്രവേശിക്കണം. ഇങ്ങനെ ഉള്ളതായ വിശുദ്ധ വിശുദ്ധിക്കായിട്ട് വിളിക്കപ്പെട്ടവരാണ്. മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ സ്വന്ത ജനമാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്ത ജനം, സ്വന്ത ജനം ആണ് അവരെ കുറിച്ചാണ് ലേമൻ അല്ലെങ്കിൽ വിശുദ്ധ സ്വന്ത ജനം, ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത്. ഗ്രീക്കിലെ ലേമൻ എന്നുള്ളതിന് ലാവോസ് എന്നുള്ള വാക്കാണ്, അതിൻ്റെ അർത്ഥം ദൈവജനം എന്നാണ്. അപ്പോൾ ആരാണ് ദൈവജനം? വിളിച്ചവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശുദ്ധ വംശമാണ്, പദവികളൊക്കെ ഉണ്ട്. അവർ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം വകയാണ്. അങ്ങനെയുള്ളതായ ദൈവജനത്തെ ദൈവം സുവിശേഷം ഘോഷിപ്പാൻ പങ്കാളികളായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. സുവിശേഷത്തിൻ്റെ പങ്കാളികളായിട്ട് വിളിക്കപ്പെട്ടവരാണ് സന്നദ്ധ സുവിശേഷകർ അല്ലെങ്കിൽ അൽമായർ എന്ന് പറയുന്നവർ. നമ്മുടെ സഭ നവീകരണം ആരംഭിച്ചതായ സമയത്ത് അതുവരെ കേൾക്കാതിരുന്നതായ സുവിശേഷം അനേകർ കേൾക്കുവാനും പഠിക്കുവാനും ഇടയായി. സുവിശേഷ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ മനുഷ്യർക്ക് പാപബോധമുണ്ടായി. പാപം ഏറ്റുപറയുകയും അനുതാപത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ ദൈവത്തോടും തമ്മിൽ തമ്മിലും പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു നമ്മുടെ സഭയുടെ നവീകരണ കാലത്ത്. അനേകർ ആത്മീകമായിട്ട് ഉണർത്തപ്പെട്ടു, ദൈവത്തോടും മനുഷ്യരോടുമുള്ളതായ നല്ല ബന്ധം സ്ഥാപിച്ചു, സുവിശേഷം പ്രസംഗിക്കുവാനുള്ളതായ താല്പര്യം വർദ്ധിച്ചു. ആ കാലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അനേകരെ ഒരുങ്ങി ചില കവലകളിൽ പോയി ചെന്ന് കവല പ്രസംഗങ്ങൾ നടത്തുന്നവരെ ഉണ്ടായിരുന്നു, സ്ട്രീറ്റ് പ്രീച്ചേഴ്സ്. സുവിശേഷം പ്രസംഗിക്കാനുള്ളതായ താല്പര്യം കൊണ്ട് അവർ 2, 3, 4, 5 പേര് ഒന്നിച്ച് കൂടുമ്പോൾ അവർ ചില സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പാട്ടുപാടി ആളുകളുടെ ശ്രദ്ധ പങ്കുവച്ച് അവിടെ നിന്നുകൊണ്ട് സുവിശേഷം പറയുമായിരുന്നു. ആ വിധത്തിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ, വിദ്യാഭ്യാസമില്ലാത്തതായ ഒരാൾ, അയാളും ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെയും തനിച്ചും ഒക്കെ പോയി ചെന്ന് സ്ട്രീറ്റ് പ്രീച്ചർ ആയിട്ട് പ്രസംഗിക്കുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ളത്, പോയി ചെന്ന് ഒരു സ്ഥാനത്ത് ആളുകൾ കൂടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് അല്പനേരം മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് മുരടനക്കും, ആളുകളെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ അവിടെ നിന്നൊരു പാട്ട് പാടും. അത് കഴിഞ്ഞതിന് ശേഷം തനിക്കറിയാവുന്ന വിധത്തിൽ യേശു കർത്താവാണ്, രക്ഷിതാവാണ്, യേശു എൻ്റെ രക്ഷിതാവാണ് എന്ന് വിളിച്ച് പറയും. അദ്ദേഹം പറയും, ഞാൻ വെറുമൊരു ചില്ലാനാണ്, ഞാൻ വലിയ ആളല്ല, ഞാനൊരു ചില്ലാനാണ്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ ചില്ലാൻ ഉപദേശി എന്നാണ് വിളിച്ചിരുന്നത്. ഈ വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കാനുള്ളതായ താല്പര്യം കൊണ്ട് അനേകർ അന്ന് സുവിശേഷം ഘോഷിപ്പാനായിട്ടിടയായി. ഇടവകളിലെ ആത്മീക താല്പര്യമുള്ളവരെല്ലാം ഒന്നിച്ചുകൂടി അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ഒന്നിച്ചുകൂടി ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചിലപ്പോൾ ഒന്നിച്ച് തെരുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ പല ഇടവുകളിൽ ഉണ്ടായിരുന്നവർ, പ്രത്യേകിച്ചും അയിരൂർ കോഴഞ്ചേരി ഭാഗത്തുണ്ടായിരുന്നതായ ആളുകൾ, മാസത്തിലൊരിക്കൽ ഒന്നിച്ചു കൂടി മധ്യസ്ഥ പ്രാർത്ഥനാ സമാജം എന്ന പേരിൽ അവർ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഒന്നിച്ച് ഉപവാസത്തോടുകൂടെ ഉച്ചവരെ കൂടി അവർ പ്രാർത്ഥിക്കുകയും ദൈവവചനം പങ്കുവയ്ക്കുകയും സാക്ഷിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ എവിടെയെങ്കിലും തെരുവിൽ നിന്നുകൊണ്ട് ഒരു സുവിശേഷ പ്രസംഗം നടത്തുമായിരുന്നു. ഇങ്ങനെ ആളുകൾ താല്പര്യപ്പെട്ട ഇടവകളിൽ നിൽക്കുന്നത് നമ്മുടെ ഏബ്രഹാം മാർത്തോമാ തിരുമേനി കണ്ടപ്പോൾ അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ സഭയിലെ എല്ലാ ഇടവുകളിലും ഇങ്ങനെ ഉള്ളവർ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് 1924 മാരാമൺ കൺവെൻഷനിൽ വെച്ച് സന്നദ്ധ സുവിശേഷക സംഘം എന്ന സംഘടന സഭയിൽ സ്ഥാപിച്ചത്. അതിൻ്റെ പ്രൊമോട്ടറായിട്ട് ഇടവകളിലെ സംഘടനകളെ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ച് അയച്ചത് അയിരൂർ സ്വദേശി, ഒരു രണ്ടുകാലും മുടന്തനായിട്ടുള്ളതായ കോളാകോട്ട് ജോൺ ഉപദേശി എന്നറിയപ്പെടുന്ന ദൈവദാസനെയായിരുന്നു. അദ്ദേഹം പല ഇടവകളിൽ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ആളുകളെ സംഘടിപ്പിക്കുകയും സന്നദ്ധ സുവിശേഷക സംഘം വിപുലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ സംഘടനയാണിത്. 1924 എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇത് 2018 പോലുള്ളതായ ഒരു അനുഭവമായിരുന്നു. കാരണം 1924 അന്ന് ഒരു വലിയ ജലപ്രളയം ഉണ്ടായി. കേരളം മുഴുവനും നശിച്ചതിന് ശേഷം ഉള്ളതായ ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ 2018 വന്നിരിക്കുമ്പോൾ സന്നദ്ധ സുവിശേഷക സംഘ അംഗങ്ങളായിട്ടുള്ളതായ നാം ഇതുപോലെ ഉത്സാഹത്തോടുകൂടെ ദൈവവചനം ഘോഷിപ്പാൻ ഒരുങ്ങണമെന്നുള്ളത് ഇന്ന് പ്രത്യേകമായിട്ട് നാം ഓർക്കുക. അതിനായിട്ട് നമ്മെ ഒരുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സന്നദ്ധ സുവിശേഷക സംഘം അംഗങ്ങൾ എല്ലാവരും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കഴിവുള്ളവരോ അല്ലെങ്കിൽ അതിന് ശക്തരായിട്ടോ ചിലപ്പോൾ കാണുകയില്ല. പക്ഷേ അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ, സന്മാർഗത്തിലേക്ക് നടത്തുവാൻ അവർക്ക് സാധിക്കും. അവരുടെ സ്വാധീനം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതും സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ അല്ലെങ്കിൽ സംഘങ്ങളുടെ ഒരു കടമയായിട്ടും പ്രവർത്തനമായിട്ടും നാം ഒരുങ്ങണം. ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് വായിച്ചതാ ഒരു ഭാഗത്തെ ഞാൻ ഓർക്കുകയായിരുന്നു. ദാവീദ് ശൗലിനെ ഭയന്ന് മരുഭൂമിയിലും കാടുകളിലും ഒളിച്ച് വാർത്തിരുന്നതായ സമയത്ത് ദാവീദിൻ്റെ കൂടെ അനുചരരായിട്ട് 300-400 പേരുണ്ടായിരുന്നു. അവരിങ്ങനെ പാർക്കുന്നിടത്ത് ആട്ടിടയര് ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വളരെ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. അവരുടെ ആടുകൾ കാണാതെ പോകുന്നതിനും പോകാതിരിക്കുന്നതിനും അതുപോലെ കാട്ടുമൃഗങ്ങൾ അവരെ ഉപദ്രവിക്കാതിരിക്കുന്നതിനുമൊക്കെ ഇവരുടെ സാന്നിധ്യം വളരെ സഹായമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർമ്മേലിൽ ഒരു ധനികനായ നാബാലിൻ്റെ ആടിനെ രോമം കത്തിരിക്കുന്ന വലിയ അടിയന്തരമുണ്ടെന്ന് കേട്ടിട്ട് ദാവീദ് തൻ്റെ അനുചരൽ 10 പേരെ അയച്ചു. നിങ്ങൾ പോയി ചെന്ന് എൻ്റെ നാമത്തിൽ അയാളെ അഭിവാദനം ചെയ്യണം. എന്നിട്ട് ഈ നല്ല ദിവസം നീ ദാവീദിനും അനുചരർക്കുമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയണം എന്ന് പറഞ്ഞയച്ചു. അവിടെ വന്നപ്പോൾ നാബാല് വളരെ മുൻകോപിയും ഹോഷനുമായിട്ടുള്ള മനുഷ്യൻ വളരെ കോപത്തോടുകൂടെ ശാസിച്ച് ആരും അറിയാത്ത ഒരുത്തനെ ഞാൻ ഈ സമയത്ത് എൻ്റെ വിരുന്നുകാർക്ക് കൊടുക്കാൻ ഒരുക്കിയിരിക്കുന്നത് കൊടുക്കാൻ ഒക്കുകയില്ല, പോകുന്നെന്ന് പറഞ്ഞ് അയച്ചു. അവർ ലജ്ജിതരായിട്ട് മടങ്ങി. പക്ഷേ അവർ വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് കോപം കൊണ്ട് ഒരുങ്ങിക്കൊള്ളുക, അവനുള്ളത് എല്ലാം നശിപ്പിക്കണം എന്ന് പറഞ്ഞ് അവർ വരികയാണ്. പക്ഷേ ഇതിനിടയിൽ നാബാലിൻ്റെ ആട്ടിടയിൽ ഒരുത്തൻ വന്ന് അവൻ്റെ ഭാര്യയായ അബിഗയിലിനോട് പറഞ്ഞു, അപകടമാണ്, നമ്മുടെ യജമാനൻ ദാവീദിൻ്റെ ആളുകളെ ശാസിച്ച് തിരിച്ചയച്ചു ഒന്നും കൊടുക്കാതെ പ്രതികാരം ചെയ്യാൻ ഇടയുണ്ട്. സൂക്ഷിക്കണം. അബിഗയിൽ പെട്ടെന്ന് ധാരാളം ഭക്ഷണപദാർത്ഥങ്ങളെ കരുതിക്കൊണ്ട് വേലക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചതിന് ശേഷം താനും പുറകെ വന്നു. വഴിയിൽ വരുന്നു ദാവീദ് മാനേജറും. ദാവീദിൻ്റെ മുൻഭാഗം മുട്ടുകുത്തി ക്ഷമ ചോദിച്ചു. അങ്ങയുടെ ദാസന്മാർ വന്നത് ഞാൻ അറിഞ്ഞില്ല. ആ നാബാൽ ഭോഷനായ ഒരു മനുഷ്യനാണ്, അവനോട് ക്ഷമിക്കണം. അങ്ങ് സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തു എന്ന് പിന്നീട് ഒരിക്കൽ കുറ്റബോധമുള്ളവനായി തീരാതിരിക്കത്തക്കവണ്ണം ദയവായിട്ട് ഇത് സ്വീകരിച്ച് അവനോട് ക്ഷമിക്കണമെന്നേ പറഞ്ഞു. ദാവീദ് നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ തന്നെ പ്രതികാരം ചെയ്തു എന്നുള്ള കുറ്റബോധം വരാതെ ഇരിക്കത്തക്കവണ്ണം ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞ് അവളുടെ ബുദ്ധിയിൽ പ്രശംസിച്ച് അവളുടെ കാണിക്കയെ സ്വീകരിച്ചു കൊണ്ടേ പോയി. ഇതുപോലെ സന്നദ്ധ സുവിശേഷകർ തങ്ങളുടെ കൂട്ടായ്മയിലും ബന്ധത്തിലും ഒക്കെയുള്ള ആളുകളെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തക്ക വേണം പ്രവർത്തിക്കുക എന്നുള്ളതും സുവിശേഷത്തിൻ്റെ പങ്കാളിത്തമാണ്. അതുകൊണ്ട് ആ വിധത്തിൽ നാം പ്രവർത്തിക്കണമെന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് വേറൊരു കാര്യം കൂടെ, സന്നദ്ധ സുവിശേഷകരെ ആയിട്ടുള്ളവർ ദൈവം വിളിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയി ചെന്ന് പ്രവർത്തിപ്പാനായിട്ട് ദൈവത്തിൻ്റെ വിളി അവർക്കുണ്ടാകും. അവർ ശിഷ്യന്മാരാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ദൈവം വിളിച്ചയക്കുന്നവരാണ് സന്നദ്ധ സുവിശേഷകർ. പഴയ നിയമത്തിൽ നാം വായിക്കുന്നു, ശലോമോൻ രാജാവിന് ശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങളടങ്ങിയതായ വടക്കേ രാജ്യം ശമരിയിൽ യെരോബെയാമിൻ്റെ കീഴിൽ ഭരണം ആരംഭിച്ചപ്പോൾ ദാവീദിൻ്റെ വംശത്തിലുള്ളതായ രെഹബെയാമിൻ്റെ കീഴിൽ, പിന്നീട് വന്നതായ ആളുകളുടെ കീഴിലും യെരുശലേമിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. യഹൂദ്യയിലും യെരുശലേമിലും BC 8-ാം നൂറ്റാണ്ടിൽ അവിടെ ശമരിയയിൽ അന്ന് രാജാവായിരുന്നത് വേറൊരു യെരോബെയാമാണ്. യെരോബെയാം 2-ാമനെന്ന് പറയും. ഈ യെരോബെയാം ആഹാബ് ഗ്രഹത്തെ നശിപ്പിച്ചതായ യേഹൂവിൻ്റെ സന്താന പരമ്പയിൽ 4-ാം തലമുറക്കാരനാണ്. ഈ യെരോബെയാം ഭരണന്റെ കീഴിൽ രാജ്യം വളരെ അഭിവൃദ്ധിപ്പെട്ടു. ധാരാളം ധനികരെ ഉണ്ടായി. എല്ലാ കാര്യങ്ങളും സുഭിക്ഷം. അവർ സ്വസ്ഥമായിട്ടൊക്കെ കഴിയുകയാണ്. പക്ഷേ അതോടൊപ്പം വിഗ്രഹാരാധനയും എല്ലാവിധമായ അനീതിയും അക്രമങ്ങളും വർദ്ധിച്ചു. എളിയവരെ പീഡിപ്പിക്കുന്നത് വർദ്ധിച്ചു. ഈ സമയത്ത് യഹൂദയിൽ ആട് മേയിച്ചു കൊണ്ട് നടന്നതായ ആമോസിനെ ദൈവം വിളിച്ചു. നീ പോണം, ശമരിയിൽ ചെന്ന് പറയണം, ദൈവത്തിൻ്റെ ന്യായവിധി നിങ്ങൾക്കുണ്ടാകും. ദൈവം ന്യായം വിധിക്കും നിങ്ങളുടെ അനീതിയും അക്രമങ്ങളും നിമിത്തം. അത് പോയി ചെന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അവൻ ആട്ടിടയനായിരുന്നവൻ പോയി ചെന്ന് ശമരിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട്. ദൈവം എല്ലാവിധമായ അനീതിയുടെ മേലും വിഗ്രഹാരാധനയുടെ മേലും ന്യായം വിധിക്കും. പല രാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നതിനായിട്ട് പറഞ്ഞു. സിറിയയുടെ മേൽ, അല്ലെങ്കിൽ ദമസ്കോസിൻ്റെ മേൽ, ഫിലിസ്തീനയുടെ മേൽ, ഏദോമിൻ്റെ മേൽ, ഇങ്ങനെ പല രാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേൾവിക്കാരെല്ലാം മറ്റു രാജ്യങ്ങളെക്കുറിച്ചല്ലയോ, മറ്റു ആളുകളെക്കുറിച്ചാണല്ലോ എന്ന് പറഞ്ഞടങ്ങിയിരുന്നു. അവസാനം പറഞ്ഞു, 3-ാം 4-ാം അതിക്രമം നിമിത്തമെന്നാണ് പറയുന്നത്. 3-ഉം 4-ഉം പറയുമ്പോൾ 7 ആകും. 7 ഒരു പൂർണ്ണസംഖ്യ, അഥവാ നിങ്ങളുടെ പൂർണ്ണമായ അതിക്രമം നിമിത്തം ന്യായവിധി ഉണ്ടാകുമെന്നാണ് ദൈവം ഓരോ രാജ്യങ്ങളെക്കുറിച്ചും പറഞ്ഞത്. അവസാനം പറയുന്നു, ഇസ്രായേലിൻ്റെ 3-ാം 4-ാം അതിക്രമം നിമിത്തം ദൈവം നിങ്ങളെയും ശിക്ഷിക്കുമെന്ന്. എന്നിട്ട് പറഞ്ഞു, യെരോബെയാം വാൾ കൊണ്ട് മരിക്കേണ്ടി വരും, ഇസ്രായേൽ ജനം അടിമകളായിട്ട് പ്രവാസികളായി പോകേണ്ടി വരും. നിങ്ങളുടെ അനീതി അക്രമം എളിയവരെ പീഡിപ്പിക്കുന്നത് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവിടെ ബാലിൻ്റെ പ്രവാചകനായ അമസ്യാവ് എന്ന് പറയുന്ന അയാൾക്ക് കോപം കൊണ്ടു. ഈ ആമോസ് തെക്കേ രാജ്യമായ യഹൂദയിൽ നിന്ന് വന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, നീ തെക്കേ രാജ്യമായ യഹൂദയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് രാജധാനിയിലാണോ ഇത് പ്രസംഗിക്കുന്നത്? പോവുക, ഓടിപ്പോവുക, നിൻ്റെ സ്വന്തം നാട്ടിൽ പോയി ചെന്ന് അവിടെ പ്രസംഗിച്ച് ആരെങ്കിലും വല്ലതും തരുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപജീവിച്ചു എന്ന് പറഞ്ഞ് ശാസിച്ചു. ആമോസ് പറഞ്ഞു, സഹോദര, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവനാണ്. പക്ഷേ ദൈവം എന്നെ വിളിച്ച് നീ പോയി ചെന്ന് ശമരിയിൽ ഈ കാര്യം പറയാനായിട്ട് പറഞ്ഞു. ദൈവം നീതിയാണ് ആഗ്രഹിക്കുന്നത്. നീതി വെള്ളം പോലെ ഒഴുകണം, വറ്റാത്ത തോട് പോലെ നീതി ഉണ്ടാകണം. എല്ലാവിധമായ അനീതിയും അക്രമങ്ങളും വിഗ്രഹാരാധനയും നിങ്ങൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരും. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് കൊണ്ട് യഹോവയെ എതിരേൽക്കുവാൻ നീ ഒരുങ്ങിക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ മേൽ നാശമായിരിക്കും എന്ന് ആമോസ് പറഞ്ഞു. ആമോസ് പറഞ്ഞു, ദൈവം ചില നന്മകളൊക്കെ ചെയ്യും, ചിലപ്പോൾ ചെറിയ ശിക്ഷകളും നൽകും. ഒരിടത്ത് വെള്ളമില്ല, വേറൊരിടത്ത് മഴ പെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെയും വെള്ളമില്ല. ഇങ്ങനെ പലവിധത്തിലുള്ളതായ ശിക്ഷകൾ അവിടെ ഇവിടെ കാണും. ഒരിടത്ത് വെള്ളപ്പൊക്കം, ഒരിടത്ത് സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ നടക്കുന്നതായ അനുഭവങ്ങളും അന്ന് ആമോസ് ചൂണ്ടിക്കാണിച്ചതുമെല്ലാം ഒന്നുപോലെയാണ്. ആമോസ് പറഞ്ഞു, ദൈവം ഒരു തൂക്കുകെട്ട പിടിക്കുകയാണ്. തൂക്കുകെട്ട, പ്ലംബ് ലൈൻ, പണികൾ നേരെയാണോ എന്നറിയാനായിട്ട് മേഷന്മാരെ പിടിക്കുന്നതാണ് തൂക്കുകെട്ട. അതുപോലെ ദൈവത്തിൻ്റെ തൂക്കുകെട്ട പിടിച്ചുകൊണ്ട് ദൈവം നോക്കുകയാണ്, നീതിയായിട്ടാണോ അനീതിയായിട്ടാണോ നിങ്ങളുടെ ജീവിതമെന്ന്. അനീതിയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞു. ദൈവം പാട്ടിടയനായിട്ട് നടന്നവനെ വിളിച്ച് തൻ്റെ ദൂതറിയിക്കുവാൻ അയച്ചു. അതുപോലെ ദൈവം ചിലരെയൊക്കെ വിളിക്കും, വിളിച്ചയക്കും. നമ്മുടെ എബ്രഹാം മാർത്തോമാ തിരുമേനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ സൂചിപ്പിക്കണമെന്ന് അയച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകനായിരുന്നു, എല്ലാ മാർത്തോമക്കാരും സുവിശേഷകരാകണം. അവർ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചവരും യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നവരുമാകണം. അങ്ങനെ എല്ലാ മാർത്തോമക്കാരും സുവിശേഷകരാകണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. രണ്ടാമത് അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ സഭയെ നീ ചിതറിക്കണമേ. എന്തോ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സഭകൾ, വിശ്വാസികൾ പരിശുദ്ധാത്മ നിറവരായി യെരുശലേമിലൊക്കെ സാക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവർക്ക് മതപീഡനമുണ്ടായി. പീഡനമുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയി. പക്ഷേ പോയിടത്തെല്ലാം അവർ സുവിശേഷം പ്രസംഗിച്ചു. അവിടെ എല്ലാം വിശ്വാസികളുണ്ടായി. അപ്പോൾ യെരുശലേമിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും വിശ്വാസികൾ വരത്തക്കവണ്ണം പീഡനം മുഖാന്തരമായി. ചിതറിക്കപ്പെട്ടതായ ആളുകൾ മൂലമാണ് സഭ വളർന്നത്. അതാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്, എൻ്റെ സഭയെ നീ ഒന്ന് ചിതറിക്കണം. ആ പ്രാർത്ഥന ദൈവം കേട്ടു, ചിതറിക്കപ്പെട്ടു. അതിനുശേഷം പല ആളുകൾ, വിദ്യാഭ്യാസമുള്ളവർ, ബോംബെ, മദ്രാസ്, ബാംഗ്ലൂർ, കൽക്കട്ട മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉദ്യോഗാർത്ഥം പോയി. ധാരാളം ആളുകൾ അവിടെ കൂടിയപ്പോൾ അവർക്ക് ആരാധിക്കാനായിട്ടുള്ളതായ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ ദേവാലയങ്ങളൊക്കെ ഉണ്ടാക്കി ആരാധനകൾ ആരംഭിച്ചു. ക്രമേണ അവിടെ മിഷൻ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെ സഭ ചിതറിച്ചു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി. ഗൾഫ് നാട്ടിൽ അന്ന് കുവൈറ്റാണ് പ്രധാനമായുള്ളത്. കുവൈറ്റിൽ പോയി ചില ആളുകൾ മലയാ സിംഗപ്പൂർ മുതലായിട്ടുള്ളതായ സ്ഥലങ്ങളിൽ പോയി. അവിടെയെല്ലാം ആളുകൾ വന്നപ്പോൾ അവർ ഒന്നിച്ചുകൂടി ആരാധിക്കുവാൻ ആരാധനാലയങ്ങളും തുടർന്ന് മിഷൻ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായി. ആൻഡമൻസിലും ഇങ്ങനെ ആളുകൾ വന്നപ്പോൾ അവിടെയും ആദ്യം ഒന്ന് രണ്ട് സുവിശേഷകരെ അയച്ചു, പിന്നീട് ഒരു പട്ടക്കാരനെ അയച്ചു. അവിടെയും ഇടവകയും ആരാധനയും മിഷൻ കേന്ദ്രങ്ങളും ഉണ്ടായി. ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും കൊണ്ട് മലയായാലും മലേഷ്യയായാലും ആൻഡമൻസിലുമൊക്കെ പോയി സാക്ഷ്യം വഹിപ്പാൻ ഈ ബലഹീനനായ എനിക്കും ഇടയായി. ദൈവം വിളിച്ചു അയച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല, വളർന്നിട്ടേ ഉള്ളൂ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടേ ഉള്ളൂ. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി എന്നുള്ളത് കൊണ്ട് എനിക്കൊരു നഷ്ടവും ഉണ്ടായില്ല, ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ തലമുറകൾ ആ വിധത്തിൽ ദൈവം അനുഗ്രഹിച്ചു എന്ന് ഞാൻ അറിയുന്നു. ഐ വാണ്ട് ടു നോ അവർ ലിറ്റിൽ ചിൽഡ്രൻ ആൻഡ് യങ്സ്റ്റേഴ്സ് ദാറ്റ് ഇഫ് യു ഒബേ ഗോഡ് ആൻഡ് ഗോ വെൻ ഗോഡ് കോൾസ് യു ടു ഗോ ആൻഡ് പ്രീച്ച് ആസ് ഹിസ് വിറ്റ്നസ് യു വിൽ നെവർ വിൽ ബി റിഗ്രറ്റഡ് ലേറ്റർ ആൻഡ് യുവർ പോസ്റ്ററിറ്റി വിൽ ബി ബ്ലസ്ഡ്. നമുക്ക് ഇപ്പോൾ മെക്സിക്കൻ മിഷനും അതുപോലെ നേറ്റീവ് അമേരിക്കൻ മിഷനും രണ്ട് സ്ഥലത്ത് ചുരുക്കമായിട്ടുള്ള പ്രവർത്തകർ നടക്കുന്നുണ്ടല്ലോ. ഐ പ്രേ ദാറ്റ് സം ഓഫ് അവർ യങ് പീപ്പിൾ ഗെറ്റ് ഗോഡ്സ് കോൾ ആൻഡ് ഗോ ദർ ആസ് ദ ചേർച്ച് ദാറ്റ് ഐ വാണ്ട് ടു ഗോ ടു മെക്സിക്കോ, ഐ വാണ്ട് ടു ഗോ ആൻഡ് ലിവ് ദർ ടു വിറ്റ്നസ് ദർ ആൻഡ് ദ ചേർച്ച് വിൽ surely help you and encourage you and you will never be regretted because of that. Angane devathinte vili kette ee sthalangalil poi suvishesham ariyikkuvan devam aamosane pole chilare ivide ninnum vilikkaname ennu njan prarthikkunnu. Abraham marthomayude prarthana tande sabhiye chithirichu അമേരിക്കയിൽ നേഴ്സസായിട്ട് വന്നവർ, വിദ്യാഭ്യാസത്തിനായിട്ട് വന്നവർ, അവർ ഇപ്പോൾ ഒരു ഡയസിസായി തീരത്തക്ക വണ്ണം ദൈവം പ്രവർത്തിച്ചു. ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. മെക്സിക്കൻ മിഷനിൽ പോയി പ്രവർത്തിപ്പാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതുവരെ സഭ സ്വീകരിക്കും, സഹായിക്കും. നിങ്ങൾക്ക് അതുമൂലം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നിത്യജീവന് അവകാശിയാകുവാൻ എന്ത് ചെയ്യണമെന്ന് ഒരാൾ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. നിത്യജീവൻ ഉള്ള അവകാശം ആണ് സന്നദ്ധ സുവിശേഷകർക്ക് ദൈവം നൽകുന്നത്. നിത്യജീവന് ഉള്ളതായ അവകാശം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ന്യായശാസ്ത്രിയായ ഒരാൾ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു എന്ന് നാം എവൻഗെലിയൻ വായിച്ചു. പരീക്ഷിച്ചു ചോദിച്ച ആൾ യേശുവിന് എന്തെങ്കിലും അറിയാമോ എന്നറിയാനുള്ളതായ താല്പര്യമായിരുന്നു. പരീക്ഷിച്ച ആളിനെ കൊണ്ട് തന്നെ അതിന് യേശു മറുപടി പറയിച്ചു. നീ ന്യായപ്രമാണത്തിൽ എന്തോ വായിക്കുന്നത്? പറഞ്ഞു, ന്യായപ്രമാണത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നും നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നും പറയുന്നുണ്ട്. ആഹാ, നീ പറഞ്ഞ ഉത്തരം ശരിയാ, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നുവോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആരാണ്? അതിന് മറുപടിയായിട്ടാണ് കർത്താവ് ഒരു നല്ല കഥ പറഞ്ഞത്. ഈ കഥയിലെ 5 കഥാപാത്രങ്ങളുണ്ട്. 1, കള്ളന്മാരും കൊള്ളക്കാരുമായവർ. അവർ ഒരു സാധു മനുഷ്യനതിലെ പോയപ്പോൾ അവനെ ആക്രമിച്ചു, അവൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം പിടിച്ചെടുത്തു, അവനെ അർദ്ധപ്രാണനായിട്ട് വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. അവിടെ വന്ന വേറെ ഒരാളാണ് ഒരു പുരോഹിതൻ. പുരോഹിതൻ അവനെ കണ്ടപ്പോൾ ഭയമോ താൻ അശുദ്ധനായി തീരുമെന്നുള്ളതായ ശങ്കയോ കൊണ്ട് മാറിക്കടന്നുപോയി എന്ന് പറയുന്നു. പുറകെ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് നിയമിച്ച ലേവ്യൻ വന്നു, അവനും അതുപോലെ മാറിക്കടന്നുപോയി, സഹായിച്ചില്ല. എന്നാൽ അധികം താമസിയാതെ ഒരു ബന്ധവുമില്ലാത്ത ഒരു ശമരിയക്കാരൻ ആ വഴി വന്നു. അവൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അവിടെ ചെന്ന് അവൻ്റെ മുറിവുകളിൽ എണ്ണയൊഴിച്ച് ശുദ്ധീകരിച്ച് കെട്ടി അവന് കുടിക്കാനായിട്ട് വീഞ്ഞു കൊടുത്തു. അവനെ ശക്തീകരിച്ച് കൊണ്ടുപോയി ചെന്ന് സത്രത്തിൽ താമസിപ്പിച്ച് ശുശ്രൂഷിച്ചു. അടുത്ത ദിവസം പോകുമ്പോൾ $2 എടുത്ത് സത്ര ഉടമസ്ഥന് കൊടുത്തിട്ട് ഇവനെ ഒന്ന് ചികിത്സിച്ച് സുഖമാക്കണം, ഇനിയും അധികം എന്തെങ്കിലും ചെലവ് ചെയ്താൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടുപോയി. ഈ കഥ പറഞ്ഞതിന് ശേഷം യേശു ചോദിച്ചു, 3 ആളുകൾ ഈ മുറിവേറ്റവനെ കണ്ടല്ലോ, ഇവരിൽ ആരാണ് കൂട്ടുകാർ? അപ്പോൾ അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവനാണ്. അതിന് മറുപടിയായിട്ട് യേശു പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്യുക. ആവശ്യത്തിലിരിക്കുന്നവരെ, വേദനയിലിരിക്കുന്നവരെ നീ പോയി ചെന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിത്യജീവൻ അതാണ്. സന്നദ്ധ സുവിശേഷകർ നിത്യജീവൻ അവകാശികളാണ്. നിത്യജീവൻ അവകാശികളായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ് എന്നുള്ളത് അത്രേ കർത്താവ് പറഞ്ഞത്. കർത്താവിൽ പ്രിയരെ, ഇന്ന് നാം സന്നദ്ധ സുവിശേഷക സംഘമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, സുവിശേഷത്തിൻ്റെ പങ്കാളികളായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു ഓർക്കുക, അത് ചെയ്യുക. നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് ഉള്ളതായ ഒരു വലിയ ദൗത്യമുണ്ട്. അതിന് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. എബ്രഹാം മാർത്തോമാ തിരുമേനിയുടെ പ്രാർത്ഥന പോലെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനം പോലെ, നാം എല്ലാവരും സുവിശേഷകരാണെന്നും സുവിശേഷത്തിന് പങ്കാളികളാണെന്നും ഓർത്തുകൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരാൾ ദയവായിട്ട് പ്രാർത്ഥിക്കട്ടെ.